സാധാരണീകരണത്തെ അംഗീകരിക്കുകയാണ് അഭിനവ ഗുപ്തനും ചെയ്യുന്നത്. അദ്ദേഹം ഈ തത്വത്തെ സാംശീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്നു. കവിയുടെ സർഗാനുഭവം, കാവ്യം, ആസ്വാദക പ്രതികരണം എന്നിവ മൂന്നിനെയും വലയം ചെയ്യുന്ന തത്വമാണിത്. വ്യക്തിപരമായ ഒരനുഭവമോ ഉൾക്കാഴ്ചയോ ആകാം കാവ്യവിഷയമാവുക. പക്ഷേ കവിയുടെ അഹവും അനുഭവവും തമ്മിലുള്ള ഒരു വിച്ഛേദം സർഗവൃത്തിയിൽ അന്തർഭവിക്കുന്നതാണ് ശ്രദ്ധേയം. പേജ് 428. അപ്പോൾ മാത്രമേ പ്രസ്തുതാനുഭവം സർവലൗകികവും വസ്തുനിഷ്ഠവുമാവുകയുള്ളൂ. കവിയുടെ സൗകര്യാനുഭവം കാവ്യാഭാവങ്ങളെ വരിഞ്ഞുമുറുക്കുന്ന പരാമർശമാകരുത്. രൂപം കൊണ്ട കവിത സാധാരണീകൃതം ആയിരിക്കുക തന്നെ ചെയ്യും. കാവ്യാനുഭവം സർവജനീയമായ ഒരനുഭവമായിരിക്കും. ആസ്വാദന ശൈലി രസികൻ സാർവലൗകികമായ കേവലാനുഭവത്തോടെയാണ് സംവദിക്കുന്നത്. കഥാപാത്രങ്ങളുടെ സമാജീകരണത്തെയാണ് യഥാർത്ഥത്തിൽ സാധാരണീകരണം. സീത രാമപത്നിയാണ്, സ്വപത്നിയല്ല എന്ന തോന്നലാണ് സാധാരണീകരണത്തിന് മുന്നെ സാമാജികന് ഉണ്ടായിരിക്കുക. സീത ആരെ സംബന്ധിച്ചും രതിഭാവത്തിന് ആലംബനമായി പരിഗണിക്കുമ്പോഴാണ് സമാജീകരണം പ്രവർത്തമാക്കുന്നത്. വിഭവാദികളുടെയും കാവ്യഗത ഭാവത്തിൻ്റെയും സഹൃദയ വിചാരങ്ങളുടെയും സാധാരണീകരണവും അതിന് അവലംബമായി സമാജകനിൽ വർദ്ധിക്കുന്ന തദാത്മ്യവും ഒരേ അവസ്ഥയുടെ തന്നെ രണ്ടു വശം മാത്രമാണ്. കാവ്യഭാവത്തിൻ്റെ നിർവിഘ്ന പ്രതീതിയാണ് സാധാരണത്തിൻ്റെ ഫലം. നാട്യശാലയിലേക്കുള്ള പ്രവേശനം തന്നെ പ്രേക്ഷകരിൽ സാധാരണീകരണം പ്രവർത്തമാക്കണമെന്നാണ് അഭിനവൻ പറയുന്നത്. വ്യക്തിയുടെ നിർവ്യക്തീകരണത്തിന് സാമാജികത്വം സഹായകമായിരിക്കും. സാമാജീകരണത്തിനുള്ള സൗകര്യം ശ്രവ്യകാവ്യങ്ങളിലല്ല, നാടകത്തിൻ്റെ മേന്മയ്ക്ക് ഒരു പ്രധാന കാരണം ഈ സൗകര്യമാണ്. കാവ്യത്തിൽ കവിത ബന്ധിച്ചിരിക്കുന്ന സാധാരണീകൃത ഭാവത്തോട് സ്വപരബുദ്ധിമുക്തമായ സഹൃദയ മനസ്സിനുണ്ടാകുന്ന തത്മീയ ഭാവനം തന്നെയാണ് സാധാരണീകരണം. ഇവിടെ അവിസ്മരണീയമായ ഒരു കാര്യമുണ്ട്. രസാഭിവ്യക്തി വ്യക്തിനിഷ്ഠ മാത്രേ. അഭിവ്യക്തി എന്ന സംജ്ഞയിൽ തന്നെ വ്യക്തി കുടുങ്ങിക്കിടപ്പുണ്ട്. അഭിവ്യക്തമാകുന്നതുമാകട്ടെ വ്യക്തിപരമായ അനുഭൂതികളല്ല, വ്യക്തിമായവയാണ്. സാധാരണീകൃത അനുഭവത്തിൻ്റെ ചർവണ സഹൃദയൻ എന്ന സമിഷ്ട വ്യക്തിയിലത്രേ സംഭവിക്കുന്നത്. സാധാരണീകരണത്തിലൂടെ കാവ്യാനുഭവം സ്ഥലകാലമുക്തമായി തീരുന്നു. കാലാതിലംഘനം ഭാരതീയ കലാചിന്തയിൽ ദർശനീയമാണെന്ന് ആനുഷംഗികമായി പറഞ്ഞുകൊള്ളട്ടെ. സ്ഫോടവാദത്തിലും ധ്വനിസിദ്ധാന്തത്തിലും രസദർശനത്തിലും കാലത്തിൻ്റെ ഉല്ലംഘനം ബോധതലത്തിൽ സാക്ഷാത്കൃതമാവുകയാണ്. ഈ അതിലംഘനം മുഖേനയാണ് അനുഭവ അനശ്വരത നേടുന്നത്. കാവ്യാനുഭവം പൂർവാപര കാലാനുഭവനി അല്ലെന്ന് ധ്വനിയാലോക ചോദനത്തിൽ അഭിനവൻ സ്പഷ്ടമാക്കുന്നുണ്ട്. പാശ്ചാത്യ കലാചിന്തയിലും സാധാരണീകരണത്തിന് സദൃശ്യമായ സൗന്ദര്യതത്വങ്ങളുണ്ട്. താത്പര്യനിരപേക്ഷമായ സംതൃപ്തി പ്രദാനം ചെയ്യുന്ന വസ്തുവിനെയാണ് കാൻ്റ് സുന്ദരം എന്ന് വിളിച്ചത്. ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെൻറ്റിൽ കാൻ്റ് പറയുന്നത് ഇപ്രകാരമാണ്. പേജ് 429. Since the delight is not based on any inclination of the subject, but the subject feels himself completely free in respect of the liking which he accords to that object, he can find as reason for his delight no personal conditions to which his own subjective self might alone be a party. Hence, he must regard it as resting on what he may also presuppose in every other person, that and therefore he must believe that he has reason for demanding a similar delight from everyone. അവ്യക്തിതമായ ആഹ്ലാദത്തിൽ വ്യക്തിസംബന്ധം അന്തർഭവിക്കുന്നില്ലെന്ന് K.E. ഗിൽബർ, H. കുഹൻ എന്നിവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തിലെ ഒരംഗം എന്ന നിലയിൽ സ്വീകൃതമാകുന്ന ആഹ്ലാദമാണത്. T.S. എലിയട്ടിൻ്റെ സാഹിത്യ വിചാരത്തിലും നിർവ്യക്തമായ ഒരു മുഖ്യ തത്വമായി കടന്നു വരുന്നുണ്ട്. ഉന്മത്തമായ കവി വികാരത്തിൻ്റെ ഉന്മീലനമാണ് കവിതയെന്ന് കാൽപ്പനിക ദർശനം അദ്ദേഹത്തിന് സമ്മതമായില്ല. കലയിലെ വികാരം നിർവ്യക്തമാണെന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. സ്വകാര്യമോ വ്യക്തിപരമോ ആയ വികാരങ്ങളെ സാർവലൗകികവും നിർവ്യക്തവുമായി ആക്കുകയാണ് കവിധർമ്മം. വസ്തു സംയോജകത്തെക്കുറിച്ച് എലിയറ്റ് ആവിഷ്കരിച്ച സിദ്ധാന്തവും ഇത്തരുണത്തിൽ ഓർക്കാം. പൗരസ്ത്യ കാവ്യ മീമാംസകയിൽ ഇതിന് വിഭാവം എന്നാണ് പേര്. വസ്തു സംയോജകത്തിൻ്റെ നിർവചനത്തിൽ ഒബ്ജക്റ്റ്, സിറ്റുവേഷൻ എന്നീ വാക്കുകൾ വന്നിറങ്ങുന്നുണ്ട്. ഒബ്ജക്റ്റ് ആലംബന വിഭാവവും സിറ്റുവേഷൻ ഉദ്ദീപന വിഭാവവുമാണ്. ഭരതൻ്റെയും എലിയട്ടിൻ്റെയും അഭിപ്രായങ്ങൾ ഒഴുകി ചെല്ലുന്നത് ഒരിടത്തേക്ക് തന്നെ. കല വസ്തുനിഷ്ഠമാണെന്ന ധാരണയാണത്. മൂർത്തമായ കാവ്യവസ്തു രസോദീപനത്തിന് അപേക്ഷിതമാണ്. കാവ്യഭാവത്തിൻ്റെ അവ്യക്തീകരണത്തിന് വസ്തു സാന്നിധ്യം സഹായകമായിരിക്കും. എന്നിരിക്കലും കാവ്യാസാധനത്തിൽ സഹൃദയന് വസ്തുപ്രതീതമോ രസാധനം. അഭിനവൻ പറയുന്നു, അസ്മന്മതേ സംവേദനമേവാനന്ദ ലംഘകനം ആസ്വാദിത്തെ. സഹൃദയൻ തന്നെ തന്നെയാണ് ആസ്വദിക്കുന്നതെന്ന നിലപാട് തീർത്തും ഭാരതീയമാണെന്ന് പറയാം. തനിക്ക് പുറത്തുള്ളതും താൻ തന്നെയാണെന്നുള്ള തനിലുള്ളതാണ് ബ്രഹ്മമെന്നും പൂർണ്ണമെന്നും വാദിച്ച അദ്വൈതികളെ നമുക്ക് സ്മരിക്കാം. ഏതാണ്ട് മേൽത്തട്ടിൽ ചിന്തിക്കാൻ പടിഞ്ഞാറൻ ദേശത്തും ചിലർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിൽഹം വൊറിംഗർ പറയുന്നു, വി എൻജോയ് അവർ സെൽസ് ഇൻ ദ ഫോം ഓഫ് വർക്ക് ഓഫ് ആർട്ട്. എസ്തെറ്റിക് എൻജോയ്മെൻറ്റ് ഈസ് ഒബ്ജക്റ്റിഫൈഡ് സെൽഫ് എൻജോയ്മെൻറ്റ്. പേജ് 430. പൗരസ്ഥരുടെ സാധാരണീകരണവും നിരാർത്ഥമായ വസ്തുനിഷ്ഠതയല്ല, രസം രസനമാണെന്ന് അഭിനവൻ പറയുന്നത് അനുസ്മരിക്കുക. നായകനും കവിയും ശ്രോതാവും ഒരേ അനുഭവമാണ് ഉൾക്കൊള്ളുന്നതെന്ന് ഭട്ടദൗതൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളതത്രേ നാഗേന്ദ്രൻ്റെ സാക്ഷ്യം. നായകസവ്യ ശ്രോതു സമാനാനുഭാവസ്ഥ ആസ്വാദക ബോധത്തിൻ്റെ വ്യക്തി നിലയിൽ സൂചിപ്പിക്കുന്നത് സൈക്കിൾ ഡിസ്റ്റൻസ് എന്ന സജ്ഞ രചിച്ചതും എ മോഡേൺ ലുക്ക് ഓഫ് എസ്തെറ്റിക്സിൽ ചേർത്തിട്ടുള്ളതുമായ ഫിസിക്കൽ ഡിസ്റ്റൻസ് ആസ് എ ഫാക്ടർ ഇൻ ആർട്ട് ആൻഡ് എസ്തെറ്റിക് പ്രിൻസിപ്പിൾ പടിഞ്ഞാറൻ ലോകത്തിന് പ്രചരിച്ചിട്ടുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ ദുരന്ത നാടക നിർവചനത്തിൽ കടന്നുവരുന്ന കഥാർസിസ് എന്ന സന്ദിഗ്ധാർത്ഥമായ പരികൽപ്പനയും ഇവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ദുഃഖാനുഭവം എപ്രകാരമാണ് പ്രഹർഷം ഉളവാക്കുന്നതെന്ന പ്രശ്നത്തിനുള്ള സമാധാനം ആ പരികൽപ്പനയിലൂടെ വ്യക്തിതമാണ്. ചിലർക്ക് അഭിപ്രായമുണ്ട്, യഥാതഥ ജീവിത വികാരങ്ങളുടെ സംവേദനമാണ് സാഹിത്യ ലക്ഷ്യം എന്ന വികലധാരണയിൽ നിന്നാണ് സാഹിത്യകത ദുഃഖം വേദനാകരമല്ലേ എന്ന ചോദ്യം ഉയരുന്നത്. മഹാനായ പ്ലേറ്റോയുടെ കലാസങ്കല്പനത്തെ മലിനമാക്കിയത് അടിസ്ഥാനപരമായ ഈ തെറ്റിദ്ധാരണയാണ്. കാവ്യാനുഭവത്തെ അലൗകികം എന്ന് വിശേഷിപ്പിച്ച ഭാരതീയർ ഈ ചോദ്യത്തെ സമർത്ഥമായി നേരിടുന്നുണ്ട്. അലൗകികം എന്ന വാക്കിന് അലൗക സാമാന്യം എന്നാണ് അർത്ഥം. മനുഷ്യവികാരവും കാവ്യവികാരവും വിഭിന്നമാണെന്ന് പറഞ്ഞ സി ഡെ ലേവിസിനെ ഓർക്കുക. അഭിനവഗുപ്തൻ്റെ രസസങ്കല്പനത്തെ പ്രതിഫലിപ്പിക്കുമാറ് കോളിൻവുഡ് എന്ന പാശ്ചാത്യ പണ്ഡിതൻ എഴുതുന്നു, അറ്റ് ദ ലെവൽ ഓഫ് ഇമാജിനേറ്റീവ് എക്സ്പീരിയൻസ് ദാറ്റ് ക്രോഡ് ഇമോഷൻസ് ഓഫ് ദ സൈക്കിൾ ലെവൽ ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഐഡിയലൈസ്ഡ് ഇമോഷൻസ് ഓർ ദ സോ കോൾഡ് എസ്തെറ്റിക് ഇമോഷൻസ് വിച്ച് ഈസ് ദസ് നോട്ട് ആൻ ഇമോഷൻ പ്രീ എക്സിസ്റ്റിംഗ് ടു ദ എക്സ്പ്രഷൻ ഓഫ് ഇറ്റ് ബട്ട് ദ ഇമോഷണൽ ചാർജ് ഓൺ ദ എക്സ്പീരിയൻസ് ഓഫ് എക്സ്പ്രസ്സിംഗ് എ ഗിവൺ ഇമോഷൻ ഫെൽട്ട് ആസ് എ ന്യൂ കളറിംഗ് വിച്ച് ദാറ്റ് ഇമോഷൻ റിസീവ്സ് ഇൻ ബീയിങ് എക്സ്പ്രസ്ഡ്. കാവ്യകഥ വികാരം കർമ്മബന്ധങ്ങളിലേക്കല്ല ആസ്വാദകരെ നയിക്കുന്നത്. എല്ലാത്തരം ആപത്തുകളിൽ നിന്നുമുള്ള മോചനം ആണ് കാവ്യാനുഭവത്തിൻ്റെ ഫലം. ട്രാജഡി കാണുമ്പോൾ നാം ആനന്ദമാണല്ലോ അനുഭവിക്കുക. കവിത ഒരു പ്രതീകമാണെന്ന സൂസൻ എന്ന കെ ലാംഗർ അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ടാണ് കാവ്യകഥ വികാരം അവൻ്റേതോ നമ്മുടേതോ അല്ല, പ്രതീകത്തിൻ്റെ അർത്ഥമാണ്. രസശാസ്ത്രത്തെക്കുറിച്ച് സൂസൻ കെ ലാംഗർ അറിവുണ്ടായിരുന്നു. പേജ് 431. കാവ്യാർത്ഥമാണ് രസം എന്ന് പറഞ്ഞ അഭിനവനെ ഈ സന്ദർഭത്തിൽ ഓർക്കാം. സാമാജികനാം ഹി ഹർഷൈകഫല നാട്യ ന ശോകാദിഫലം എന്ന് അഭിനവൻ സംശയ ഏഷ്യമേന്യെ വ്യക്തമാക്കിയിട്ടുണ്ട്. നാട്യകഥാനുഭവം സാധാരണീകൃതം ആണെന്നുമുള്ളതാണല്ലോ ഇതിനു കാരണം. രസവിചാരത്തിലെ ഒരു മുഖ്യതത്വമാണല്ലോ സംവിത് വിശ്രാന്തി, ബാഹ്യവിഷയ സംവേദന നിവൃത്തിയാണത്. അപ്പോൾ ബോധം ആത്മാവിൽ തന്നെ വിശ്രാന്തനാകുന്നു. വാസനകളുടെ ശോധനം രസാനന്ദത്തിൻ്റെ സവിശേഷതയാണെന്ന് ഓർക്കുക. ബുദ്ധമതത്തിൽ പരാവൃത്തിയെന്നും രസശാസ്ത്രത്തിൽ ഭാവശുദ്ധിയെന്നും പോയറ്റിക്സിൽ കഥാർസിസ് എന്നും വിവരിക്കുന്നത് ഈ ഭാവശുദ്ധീകരണത്തെയാണ് വേദബന്ധുവിനെ പോലെയുള്ള ചിലരെങ്കിലും ദർശിക്കുന്നുണ്ട്.